السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، بهمان بطا സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദീനിന്റെ അടിസ്ഥാനങ്ങൾ പഠിപ്പിച്ചു നൽകുന്ന വളരെ മഹത്തരമായ ഒരു ഹദീസാണ് ഹദീസ് ജിബ്രീൽ എന്ന് പറയുന്ന നാം തിരഞ്ഞെടുത്തിട്ടുള്ള ഈ ഒരു ഹദീസ്. നാം നേരത്തെ പറഞ്ഞു, ഇതിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നടന്ന മുഴുവൻ കാര്യങ്ങൾ അതിനെല്ലാം കുറിച്ച് പറഞ്ഞത് ഹാദ ജിബ്രീലു അതാകും യുഅല്ലിമുക്കും ദീനക്കും, ഇത് ജിബ്രീലാണ് വന്നത്, നിങ്ങൾ ദീൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നത് എന്നാണ്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, ദീൻ എന്ന് പറയാൻ മാത്രം അഥവാ മുഴുവൻ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് ഈ ഹദീസിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുതുതായി ഇസ്ലാമിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക്, ഇനി അതല്ല അവൻ പേരിന് മുസ്ലിമാണ്, അവൻ പറയുകയാണ് എനിക്ക് ദീൻ ഒന്ന് പഠിച്ചു തുടങ്ങണം എന്നാവശ്യപ്പെടുന്ന ആളുകൾക്ക്, അവർക്കെല്ലാവർക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വലിയ പാഠങ്ങളാണ് ഈ ഹദീസിലുള്ളത്. ഇതാണ് അവർക്ക് അത്യാവശ്യമായിട്ടുള്ളത്. ചില ആളുകൾ അവർ ദീനിന്റെ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് പല അത്ഭുതങ്ങളും പല ശാസ്ത്ര വിസ്മയങ്ങൾ, അത് ദീനിന്റെ ഇന്ന ആയത്തിലുണ്ട്, അങ്ങനെ ഉറപ്പുള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങളെല്ലാമായിരിക്കും തുടക്കത്തിൽ ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് മുഖേന അവർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താലാണ് അവർക്ക് യഖീൻ ഉണ്ടാകുക, ദീനിനെ കുറിച്ച് ഉറച്ച വിശ്വാസം ഉണ്ടാകാൻ അതാണ് ഏറെ നല്ലത് എന്നാണ് ചില സാധുക്കൾ ധരിച്ചു പോയിട്ടുള്ളത്. എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉന്നതരായ പണ്ഡിതന്മാർ അവർ ദീൻ പഠിപ്പിക്കാൻ, ദീനിന്റെ അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കാൻ, അതിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ ഹദീസാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും രീതി അതാണ്, അവർ അങ്ങനെയാണ് ദീന് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഹദീസിലെ പാഠങ്ങൾ ഇൻഷാ അള്ളാ നമുക്ക് ഓരോന്നായി മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭിച്ചിട്ടുള്ളത് ഇസ്ലാം കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഇസ്ലാം കാര്യങ്ങൾ ഇത് കേവലം ചെറിയ മദ്രസ ക്ലാസ്സിൽ പഠിച്ചു നിർത്തേണ്ട ഒരു കാര്യമല്ല. അങ്ങനെ മദ്രസ ക്ലാസ്സിൽ കൃത്യമായി ബോധമില്ലാത്ത കാര്യത്തിൽ ഇസ്ലാം കാര്യങ്ങൾ പഠിച്ച് പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തതിന്റെ വലിയ ഭവിഷ്യത്താണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളമായി കാണുന്നത്. ഇസ്ലാം കാര്യങ്ങൾ ചോദിച്ചാൽ കേവലം എണ്ണിപ്പറയാൻ മാത്രം അറിയുന്ന എത്രയോ ആളുകൾ, അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ ആശയം എന്താണ്, അതൊരാൾ ചൊല്ലി പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ അവന്റെ വിശ്വാസത്തിലും പ്രവർത്തനത്തിലും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയാത്ത ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനപരമായ കാര്യം എന്താണ് അൽ ഇസ്ലാം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ ഇസ്ലാം അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇസ്ലാം എന്നാൽ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കാര്യം നീ സാക്ഷ്യം വഹിക്കലാണ്, അതാണ് ഒന്നാമത്തത്. ഇതിന്റെ അർത്ഥം അറിയാത്ത എത്ര ആളുകളുണ്ട്. ഇത് ഞാൻ പറഞ്ഞാൽ അമലുകൾ ചെയ്യുന്ന സമയത്ത് എന്താണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് തിരിച്ചറിയാത്ത എത്ര എത്ര ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവർക്കൊരു ഇസ്ലാമിലൊരു അമൽ അത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ അമൽ സ്വീകരിക്കപ്പെടുക എന്ന ബാലപാഠം അവർക്കറിയുകയില്ല. അതുകൊണ്ടാണ് ഇത് ആദ്യമായി പഠിപ്പിച്ചു തന്നത്. കാരണം ദീൻ എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു ചട്ടക്കൂട് ഇങ്ങനെ മനസ്സിലാക്കല, അത് അമൽ ചെയ്യാനുള്ളതാണ്. വിശ്വസിച്ച് പിന്നീട് നിനക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ വിശ്വാസവും പ്രവർത്തനവും ഒരുമിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നൽകുകയാണ് ഒന്നാമത്തെ കാര്യത്തിൽ. അൽ ഇസ്ലാമു അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നമ്മുടെ ഏതൊരു അമലും ചെയ്യുന്ന അമൽ, നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഇരുത്തമാകട്ടെ, അതല്ല നമ്മൾ കുറച്ചു മുമ്പ് നിസ്കരിച്ച മഗ്രിബ് നിസ്കാരമാകട്ടെ, ഇനി നമ്മൾ നിസ്കരിക്കുന്ന ഇശാ നിസ്കാരമാകട്ടെ, അങ്ങനെ ഇബാദത്തുകൾ ഉദ്ദേശിച്ച് നമ്മൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ അത് അല്ലാഹുവിങ്കിൽ സ്വീകാര്യമാകണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ അത് ശരിയാകണം. എന്താണത്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഇഖ്ലാസാണ്, അഥവാ പ്രവർത്തനം അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. അള്ളാഹുവിന് കൊടുക്കുന്ന ഇബാദത്തിൽ ഒരു പങ്ക് മറ്റൊരാൾക്കും ഉണ്ടാകാൻ പാടില്ല. രണ്ടു രൂപത്തിൽ പങ്ക് കൊടുക്കുന്ന ആളുകളുണ്ട്. ഒന്ന്, പൂർണ്ണമായി അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്തുകൾ അർപ്പിക്കുന്ന വ്യക്തി, അവൻ ദീനിൽ നിന്ന് തന്നെ പുറത്തുപോയ മുഷിരിക്കാണ്, ദീനിൽ യാതൊരു സ്ഥാനവുമില്ല. എന്നാൽ രണ്ടാമത്തെ വിഭാഗം, അള്ളാഹു അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അവർ മുവഹ്ഹിദുകളാണ്. പക്ഷെ ഇബാദത്തുകൾ ചെയ്യുന്ന സമയത്ത് അത് ആളുകൾ കാണണമെന്ന ആഗ്രഹം അവർക്കുണ്ട്. ഇതാരെങ്കിലും അറിയണം, ആരെങ്കിലും കാണണം, അതിന്റെ പേരിൽ എനിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭൗതികമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകണം എന്ന് ജനങ്ങളുടെ തൃപ്തി ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവരുടെ അമലുകളും അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കുകയില്ല എന്നുള്ളത് എത്ര ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഇഖ്ലാസ് നഷ്ടപ്പെട്ടാൽ അമൽ സ്വീകരിക്കുകയില്ല. ഇനി ഒരാൾ ഇഖ്ലാസ് നന്നാക്കി, നല്ല ഇഖ്ലാസോടുകൂടിയാണ്, ഒരാളും കാണുന്നില്ല, ഒരാളും കാണാതെ ഇനി ആളുകൾ കണ്ടാൽ തന്നെ പൂർണ്ണമായി അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചാണ് ഒരാൾ അമൽ ചെയ്യുന്നത്. പക്ഷെ അതിൽ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് കൊടുത്ത സാക്ഷ്യം അവൻ, അതിന്റെ താല്പര്യം അവൻ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ അപ്പോഴും അവൻ സ്വീകരിക്കപ്പെടുന്നില്ല. ഒന്നാമത്തത് ഇഖ്ലാസാണ്, രണ്ടാമത്തെ ഇത്തിബാഅാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇഖ്ലാസിനെ കുറിച്ച്, ഇഖ്ലാസ് ഇല്ലാത്ത അമലുകൾ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നതിനെ കുറിച്ച് കടുത്ത ഭാഷയിൽ ഖുർആനിൽ നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു ഖിയാമത്ത് നാളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച്, വഖദിംന ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. വഖദിംന, നാം തിരിയും, ഇലാ മാ അമിലൂ മിൻ അമലിൻ, അവർ ചെയ്ത പ്രവർത്തനങ്ങളിലേക്ക് നാം തിരിയും. ഫജഅൽനാഹു, എന്നിട്ട് നാം അതിനെ ആക്കി തീർക്കും. ഹബാ മൻസൂറ, ചിതറിയ ധൂളികൾ പോലെ ആക്കി തീർക്കുമെന്ന. അതോ ഇഖ്ലാസ് ഇല്ലാത്തത് കൊണ്ടാണ്, അമലില്ലാത്തത് കൊണ്ടല്ല. അമലുണ്ട്, ധാരാളമായി അമലുണ്ട്, പക്ഷെ ഇഖ്ലാസ് ഇല്ലാത്തത് കാരണത്താൽ അതിന് യാതൊരു തൂക്കവും ഉണ്ടാകുന്നില്ല. ചിതറിയ ധൂളികൾ, അത് കാറ്റിൽ പറന്നുപോകുന്നത് പോലെ അമലുകൾ അത് പറന്നുപോകുമെന്നാണ്. നമ്മൾ വളരെയധികം ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ അമലുകൾ അള്ളാഹുവിന് വേണ്ടി മാത്രമാണോ എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. സലഫുകൾ, സഹാബത്ത് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിട്ടുള്ളത് ഈ കാര്യമാണ്. കാരണം അവർ മുവഹ്ഹിദുകളാണ്. പക്ഷേ അമലുകൾ ചെയ്യുന്ന സമയത്ത് ഇത് ആർക്കെങ്കിലും കാണാൻ വേണ്ടി ആയിപ്പോകുമോ? ഒന്ന് നിസ്കരിക്കുന്ന സമയത്താകട്ടെ, ജക്കാത്ത് കൊടുക്കുന്ന സമയത്താകട്ടെ, ഫർളാകട്ടെ, സുന്നത്താകട്ടെ, അമലുകൾ ചെയ്യുമ്പോൾ ആളുകൾ കാണാനായിപ്പോകുമോ എന്നുള്ളത് അവർ പേടിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നൊരു ഹദീസുണ്ട്. അത്തരം ഹദീസുകൾക്ക് നമുക്കറിയാം, അൽ ഹദീസുൽ ഖുദ്സി എന്നാണ് പറയാറുള്ളത്. അള്ളാഹു പറഞ്ഞു, അൻ അഗ്നി ശുറകാഇ അനി ശിർക്ക്, എന്നിൽ പങ്കുചേർക്കുന്ന ആളുകളിൽ നിന്നും ഞാൻ ധന്യനാണ്, എന്നിൽ പങ്കുചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എനിക്കും കൊടുക്കുക, ആളും കാണുക എന്നുള്ള രീതിയിൽ അമലുകൾ എനിക്ക് ആവശ്യമില്ല. പൂർണ്ണമായ ഇഖ്ലാസോടുകൂടിയുള്ള അമലുകൾ മാത്രം എനിക്ക് മതി. മൻ അമില അമലൻ അശ്റക ഫീഹി മഈ ഗൈരി തറക്തുഹു വശിർക്കു, ആരെങ്കിലും ഒരു അമൽ ചെയ്യുന്നു അതിൽ എനിക്ക് പങ്കുചേർക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവനെയും അവന്റെ പ്രവർത്തനത്തെയും നാം തള്ളിയിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇഖ്ലാസ് നന്നാക്കുക എന്നുള്ളതാണ്. നാം പറഞ്ഞല്ലോ, ഈ ഹദീസിൽ ഇല്ലാത്ത ഒരു വലിയൊരു പാഠവുമില്ല. ഏറ്റവും വലിയൊരു പാഠം ഒരു മുഅ്മിൻ ഉണ്ടാകേണ്ടത് അവന് ഇഖ്ലാസ് ഉണ്ടാകുക എന്നുള്ളതാണ്. ഈ ഹദീസിൽ വ്യക്തമായി പറഞ്ഞു. ഇനി ഒരാൾ ഇഖ്ലാസ് വളരെ നന്നാക്കി, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ അവസ്ഥ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ആരെങ്കിലും ഈ ദീനിൽ പുതുതായി ഒരു കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ആ ദീനിൽ ഇല്ല, നേരത്തെ അങ്ങനെയുള്ള ഒരു അടിസ്ഥാനം അതിനില്ല. വളരെ വ്യക്തമാണ്, അതിലൊന്നും തന്നെ ഒഴിഞ്ഞു പോകുന്നില്ല. ചില ആളുകൾ അവർ പറയുന്നത് ഇത് ദീനിൽ നേരത്തെ ഉണ്ടായിരുന്നു, നേരത്തെ ദീനിൽ ഇതിന് സൂചനകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല അമലുകളും കൊണ്ടുവരും. പക്ഷെ അടിസ്ഥാനപരമായി അതിലൊന്നും തന്നെ ഉണ്ടാവുകയില്ല. അപ്പൊ അത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ദീനിൽ പൊതുവായി പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കാര്യമായിരിക്കും. പൊതുവായി അള്ളാഹു സുബ്ഹാനഹു വതആല ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നമുക്ക് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്ന ആളുകളുണ്ട്. അപ്പൊ ദുആ ചെയ്യൽ അസലുള്ളതല്ലേ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിസ്കരിച്ചതിന് ശേഷം ജമാഅത്ത് നിസ്കാരം ആയിരക്കണക്കിന് അവിടെ നിർവഹിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും അവിടുന്ന് തിരിഞ്ഞിരുന്നിട്ടോ അല്ലാതെയോ ദുആ ചെയ്തിട്ടില്ല. അത് പുതിയതായി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ പൊതുവായി പറഞ്ഞ ദുആ ചെയ്യുക എന്ന് പറയുന്ന കാര്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒഴിവാക്കുക എന്നുള്ള പ്രവൃത്തിയോടുകൂടി അതിനെ ഇല്ലാതാക്കി കളയുന്നു. അത് വളരെ വിശാലമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഫിത്തനകൾ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പുതുതായി ഒരു അമൽ ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടുന്നതാണ്, സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു, എന്നൊരാൾ പുതുതായി ഉണ്ടാക്കേണ്ട. ചില ആളുകൾ നമ്മൾ ഉണ്ടാക്കിയെന്നല്ല, നബിദിനൊന്നിപ്പോ നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് കാണുന്നതാണ്. നമ്മൾ ഉപ്പാപ്പ എന്നല്ല, അവർക്ക് അറിയുന്ന അത്രയും കാരണം പഴക്കമുണ്ട്, യാതൊരു സംശയവുമില്ല. മൂന്നാം നൂറ്റാണ്ടിലുണ്ടല്ലോ, മൂന്നാം നൂറ്റാണ്ട് കഴിഞ്ഞ സമയത്ത്, ഹിജ്റ മുന്നൂറിന് ശേഷം കഴിഞ്ഞ നാലാം നൂറ്റാണ്ടിൽ എത്തിയ സമയത്ത് അതുണ്ട്. അതുകൊണ്ട് വളരെ പഴക്കമുണ്ടാകും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതല്ല, ഇതിലുണ്ടാക്കുന്ന ആളുകളെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത് എന്ന് രക്ഷപ്പെടാനാണെങ്കിൽ വളരെ വ്യക്തമായി ആ മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അമ്റുന ഫഹുവ റദ്ദ്. നിങ്ങൾ ഉണ്ടാക്കണം എന്നില്ല. ആരെങ്കിലും ഒരു അമല് ചെയ്തു അതിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന ഇല്ല എങ്കിൽ ഫഹൂറദ്ദുൻ, അതും തള്ളപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു. എത്ര വ്യക്തമാണ്! നിങ്ങൾ നോക്കൂ, ഒരു സഹാബി, ആ സഹാബി ഒരിക്കൽ ഈദുൽ അദ്ഹ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഉദുഹിയ തർത്തു എന്ന്, ഒരു സഹാബിയാണ്, ഒരിക്കലും ഇഖ്ലാസ് ഇല്ലാതെ ചെയ്യുകയില്ലല്ലോ, അദ്ദേഹം ഉദുഹിയ തർത്തു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷാത്തു കഷാത്തു ലഹ്മിൻ, നിന്റെ ആട് അതൊരു സാധാരണ ഇറച്ചിയായി മാറിയിട്ടുണ്ട്. കാരണം ഉദുഹിയ തറക്കണമെങ്കിൽ അതിന്റെ ഇത്തിബ എന്താണ്? അത് സലാത്തുൽ ഈദ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്. ആ എന്നാൽ ഇത്തവണ കുഴപ്പമില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞോ? ഇല്ല, കാരണം അവിടെ സുന്നത്ത് പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ വ്യക്തമാക്കി നൽകുന്ന എത്രയോ ഹദീസുകളും നമുക്ക് അസറുകളും കാണാൻ സാധിക്കുന്നതാണ്. അതിൽ പെട്ടതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് സഈദ് ബിൻ മുസയ്യിബ് റഹിം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഒരു വിഷയം. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ കുറിച്ച് റിവായത്ത് ചെയ്യപ്പെടുകയാണ്, അന്നഹു റഅ റജുലൻ യുസല്ലി ബഅദ തുലൂഇൽ ഫജ്രി അക്സറു മിൻ റകഅത്തൈൻ, ഫജറിന് ശേഷം അഥവാ സുബഹിയുടെ സമയമായതിനു ശേഷം ഒരു വ്യക്തി അയാൾ ഈരണ്ടീരണ്ടായി ഒരുപാട് നിസ്കരിക്കുന്നതായി കണ്ടു. യഥാർത്ഥത്തിൽ സുബഹിന്റെ സമയം കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്കായത്തും സുബഹി നിസ്കാരവും, ഇതേ അനുവാദമുള്ളൂ. എന്നൊരാൾ തഹയ്യത്തും മറ്റോ നിസ്കരിക്കുന്നതല്ലാതെ നിരുപാധികമായി സുന്നത്ത് ആ സമയത്തില്ല, ഇതേ ഉള്ളൂ. ഒരാൾ ഇങ്ങനെ ആവർത്തിച്ച് നിസ്കരിക്കുന്നത് കണ്ടു. അദ്ദേഹം യുക്സിറു ഫീഹി അർറുക്കു വസ്സുജൂദ്, റുക്കുവും സുജൂദൊക്കെ ഇങ്ങനെ വർദ്ധിപ്പിച്ചു, നന്നായി നിസ്കരിക്കുകയാണ്. ഇദ്ദേഹം ഫനഹാഹു, സഈദ് ബിൻ മുസയ്യിബ് പറഞ്ഞു അത് തടഞ്ഞു, നിസ്കരിക്കരുത് എന്ന് പറഞ്ഞു. ഇത് വളരെ സാധാരണക്കാരായ പല ആളുകളും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇദ്ദേഹം ഇങ്ങനെ തടഞ്ഞ സമയത്ത് ആ വ്യക്തി ചോദിച്ചു, യാ അബ മുഹമ്മദ് അയുഅദ്ബനി അല്ലാഹു അലാ സലാ, ഞാൻ നിസ്കരിച്ചതിന്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ എന്ന് ചോദിച്ചു. പല ആളുകളും ചോദിക്കാൻ, നമ്മൾ സലാത്തല്ലേ ഇതിന്റെ പേരിൽ ശിക്ഷിക്കുക, നിങ്ങൾ എന്തായി പറയുന്നത്? അള്ളാഹുന്റെ റസൂലിന്റെ പേരിൽ ഹുബുകൊണ്ടാണ് ഒരാൾ സലാത്ത് ഇല്ല, അതിന്റെ പേരിൽ ശിക്ഷിക്കുക. നമ്മൾ ഹദ്ദാദ് നടത്തുന്ന അതിൽ ഒരുപാട് ദിക്റുകളാണ്, ഹദ്ദാദ് എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതിൽ നല്ല നല്ല ഒരുപാട് ദിക്റുകളുണ്ട് അല്ലെ, ഒരുപാട്. ഇതിൽ ഷിർക്കുള്ളതും ഒരുപാട് ബിദഅത്തുകളുണ്ട്, അങ്ങനെ ഒരു ഷിർക്കും ഇല്ലാത്ത ഒരുപാട് ബിദഅത്തുകളുണ്ട്, അതിൽ പെട്ടതാണ് അതൊക്കെ. അതിൽ ഒരുപാട് അങ്ങനെ നല്ല ദിക്റുകളൊക്കെ കാണാൻ പറ്റും. അപ്പൊ സാധാരണക്കാരായ പലരും ചിന്തിക്കുന്നതാണ്, അങ്ങനെ ഒരുപാട് ദിക്റുകളാണ്, ദുആകളാണ്, പിന്നെ എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്ന് പറയും. ഇതിന് നിസ്കാരത്തിനേക്കാൾ വലിയ വിവാദത്തുണ്ട്, ആർക്കും സംശയമുണ്ടല്ലോ. ഈ നിസ്കരിക്കുന്ന വ്യക്തി അങ്ങനെ ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു, അള്ളാഹു എന്നെ നിസ്കരിച്ചതിന്റെ പേര് ശിക്ഷിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, നിസ്കരിച്ചതിന്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കുകയില്ല. വലാക്കിൻ യുഅദ്ദിബുക അലാ ഖിലാഫി സുന്ന, നീ സുന്നത്തിനെതിരായി അതിന്റെ പേരിൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിട്ടുള്ളത് പൂർണ്ണമായി എങ്ങനെ ഇബാദത്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചു തരാനാണ്. അതല്ലാതെ നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടവരാണ്, ഓരോരുത്തർക്കും നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു എന്ന് പറയാനല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതിന് ശേഷം പറഞ്ഞില്ലേ, സല്ലു കമാ റഅയ്തുമൂനി യുസല്ലി, ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. അവിടുന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്തതിനു ശേഷം പറഞ്ഞില്ലേ, ഖുദു അന്നി മനാസികക്കും, നിങ്ങൾ എന്നിൽ നിന്നും ആരാധന കർമ്മങ്ങൾ സ്വീകരിക്കണം. എല്ലാം വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് ഓരോരുത്തർക്കും ഗവേഷണം നടത്തിയിട്ട് അവന് അള്ളാഹുവിനെ എങ്ങനെ തൃപ്തിപ്പെടുത്താം എന്നൊരു ഗവേഷണം, അത് അനുവദനീയമല്ല. അങ്ങനെ ഗവേഷണം ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുകയുമില്ല. എത്ര വ്യക്തമാണിത്! അതിനേക്കാൾ വ്യക്തമാകുന്ന ഒരു അസർ കൂടിയുണ്ട്. ഈ അസറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾക്ക് ഇന്നേ വരെ ഉത്തരം കിട്ടാത്ത ഒരു അസറാണ്. അപ്പൊ അങ്ങനെയുള്ള അസറിനെ അവർ പിന്നെ ചെയ്യാൻ പോകുന്ന കാര്യം അത് ദുർബലമാണെന്നൊക്കെ പറഞ്ഞ് ആരോപിക്കും. പക്ഷെ അവർ ദുർബലമാണെന്ന് പറഞ്ഞാലും അവർ തന്നെ അംഗീകരിക്കുന്ന ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം നമുക്കത് സത്യമാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. ഇത് നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിൽ കൊത്തിവെക്കേണ്ടതുണ്ട്. ഇത്തരം ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾക്ക് പറഞ്ഞുകൊടുത്താൽ അവർക്കൊരു മറുപടിയും പറയാൻ പറ്റാത്ത ഒരു ഹദീസാണ്, ഒരു അസറാണ് ഇനി പറയാനുള്ളത്, സഹാബത്തിന്റെ ഇടയിൽ സംഭവിച്ചിട്ടുള്ളത്. എന്താണത്? നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം. അദ്ദേഹം പറയുകയാണ്, വഖഫ അലാ ഉനാസിൻ ഫിൽ മസ്ജിദി മുതഹല്ലികീന വബൈദിഹിം ഹസാ, അദ്ദേഹം ഒരു മസ്ജിദിലേക്ക് വന്നു. ഇവിടെ അബ്ദുൽ മുസ്ലിം അബ്ബാദ് അൽ ബദർ അത് എടുത്തു കൊടുത്തിരിക്കുകയാണ്, ഹഫിളഹുല്ലാ. അദ്ദേഹം ഒരു മസ്ജിദിലേക്ക് വന്നു, അവിടെ കുറച്ച് കൂട്ടം ആളുകളെ കാണുന്നുണ്ട്. ആ ആളുകളുടെ കയ്യിലെല്ലാം കല്ലുകളുണ്ട്. യഖൂലു അഹദുഹും കബ്ബിറൂ മിആ, അതിലൊരാൾ പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് 100 തവണ പറയുക. അള്ളാഹു അക്ബർ എന്നാണ് ഏറ്റവും വലിയ ദിക്റുകളിൽപ്പെട്ട ഒന്നാണ്, അള്ളാഹുവാണ് എല്ലാത്തിന്റെയും വലിയവനെന്നാണ്. അതല്ലാതെ അവരാരും ഇബ്രാഹിം നബിയെ കാക്കണേ എന്നുള്ള ശിർക്കോ എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ ആ രൂപത്തിൽ ഏതെങ്കിലും കാക്കണമേ എന്ന് ഏതെങ്കിലും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതല്ല, മറിച്ച് അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ്. ഖബ്ബിറു, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് അവരങ്ങനെ 100 തവണ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ എന്ന് പറഞ്ഞ് 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നുണ്ട്. അഫ്സലു ദിക്റാണ്, യാതൊരു സംശയമില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും മറുപടി ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അഫ്സലു ദിക്റ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 തവണ ചൊല്ലുന്നുണ്ട്. പിന്നീട് സുബ്ഹാൻ അല്ലാഹ്, അള്ളാഹുവിന് എല്ലാത്തിൽ നിന്ന് പരിശുദ്ധപ്പെടുത്തുന്ന ദിക്റാണ് സുബ്ഹാൻ അല്ലാഹ്. അള്ളാഹുവിന് ഒരു കുറവുകളും ന്യൂനതകളുമില്ല. ആളുകൾ ആക്ഷേപിക്കുന്ന സകലതിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല മുക്തനാണ്. സുബ്ഹാൻ അല്ലാഹ് ഇത് 100 തവണ ചൊല്ലിക്കൊണ്ടേയിരിക്കാൻ പറയുന്നു, എല്ലാവരും ചൊല്ലുന്നു. ഇങ്ങനെ അവർ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് അവിടെ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് സഹാബത്തിന്റെ കൂട്ടത്തിലെ പണ്ഡിതന്മാരിൽപ്പെട്ട ശ്രേഷ്ഠനായ ഒരു സഹാബിയാണ്. അദ്ദേഹം ആ മസ്ജിദിലേക്ക് കയറി ചെല്ലുകയും ചോദിച്ചു, മാ ഹാദല്ലദീ അറാകും തസ്നഊ, ഞാൻ എന്താണ് ഈ ചെയ്യുന്നത് കാണുന്നത്, നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഞാൻ എന്താ ഈ കാണുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. അവർ പറഞ്ഞു, യാ അബ അബ്ദുറഹ്മാൻ, അദ്ദേഹത്തിന്റെ കുനിയത്താണ്, കുനിയത്തിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞത് ആളുകൾ വളരെ സ്നേഹത്തോടെ വിളിക്കുന്നതാണ്. യാ അബ അബ്ദുറഹ്മാൻ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദിനെ വിളിച്ചു, നമ്മൾ ചെയ്യുന്നത് ഹസ, ഇതൊക്കെ കല്ലുണ്ട്, നഊദു ബിഹാ അത്തക്ബീർ വത്തഹ്ലീൽ വത്തസ്ബീഹ്, നമ്മൾ ഇതുകൊണ്ട് തക്ബീറും തസ്ബീഹും ഒക്കെ ഇങ്ങനെ ചൊല്ലാണ്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഫഉദ്ദു സയ്യാത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ തിന്മകൾ എണ്ണിക്കൊള്ളൂ, ഫഅന ളാമിനുൻ അല്ലാ യദീഅ മിൻ ഹസനാത്തിക്കും ഷൈ, നിങ്ങളുടെ നന്മകളൊന്നും പാഴാകുകയില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി തരാം. നിങ്ങൾ നന്മ ചെയ്താൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവും, പക്ഷെ ഇത് നന്മയല്ല, നിങ്ങൾ ഈ ചെയ്യുന്നത് തിന്മയാണ്, അത് നിങ്ങൾ എണ്ണിക്കൊള്ളൂ. വൈഹക്കും യാ ഉമ്മത്ത മുഹമ്മദ്, മുഹമ്മദിന്റെ സമുദായത്തിന് ഇങ്ങനെ നാശം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ കണ്ട ആളുകളാണിവർ, സഹാബത്തിനെ കണ്ട ആളുകളാണിവർ. നിങ്ങൾ ഈ തുടങ്ങിയിരിക്കുകയാണല്ലോ, മാ അസ്റ ഹലക്കത്തക്കും, എത്ര വേഗത്തിലാണ് നിങ്ങൾ നശിച്ചു പോയിട്ടുള്ളത്. ഹൗലായി സഹാബത്തു നബിയ്ക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാഫിറും, ദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇത് സംഭവിക്കുന്നത് ഇറാഖിലാണ്. കാരണം അന്ന് പിന്നീട് ഭരണം അങ്ങോട്ടേക്കാണ് ഉണ്ടായിരുന്നത്, അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്. അപ്പൊ അവിടെയാണ് സംഭവിക്കുന്നത്. അവിടെ ഒരുപാട് സഹാബത്തുണ്ട്, അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. വഹാദിഹി സിയാബുഹു ലം തബല, ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല വസ്ത്രങ്ങളും സഹാബത്തിന്റെ കയ്യിലുണ്ട്, അതിൽ പലതും ഉരുമ്പി പോയിട്ടില്ല. വആനിയതുഹു ലം തുക്സർ, പല പാത്രങ്ങളും അത് അങ്ങനെ തന്നെ ഉപയോഗിച്ച പാത്രങ്ങൾ അത് പൊട്ടിപ്പോലും പോയിട്ടില്ല, ഒരുപാട് കാലമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അതാണ് സൂചിപ്പിക്കുന്നത്. വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, അള്ളാഹുവാണ് സത്യം. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം വളരെയധികം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ചോദ്യമാണ്. ഇന്നകും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ മുഫ്തതിഹു ബാബി ളലാലത്തിൻ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിനേക്കാളും അവിടുന്ന് കൊണ്ടുവന്ന ദീനിനേക്കാളും വലിയ ഹിദായത്ത് കിട്ടിയ ഒരു ദീനിലാണോ നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഔ മുഫ്തതിഹു ബാബി ളലാല, അല്ല ളലാലത്തിന്റെ വഴികേടിന്റെ വാതിൽ നിങ്ങൾ തുറക്കുന്നവരാണോ എന്ന് ചോദിച്ചു. രണ്ട് ഓപ്ഷനെ കൊടുത്തിട്ടുള്ളൂ, ബിദ്അത്ത് ചെയ്യുന്ന ഒരു പ്രവൃത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനാണ് അയാളോട് ചോദിക്കാനുള്ളത്. പിന്നെ നബിദിനം കഴിക്കുന്ന കാര്യം ആലോചിച്ച് നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിദിനം കഴിച്ചിട്ടില്ല എന്നുള്ളതിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ, എല്ലാവർക്കും അറിയാം, ആരും കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, അതിനേക്കാളും വലിയ ഹിദായത്ത് കിട്ടിയ ഒരു വഴിയാണോ നീ, അതിനേക്കാളും വലിയ ഹിദായത്തിലാണോ നീ ഉള്ളത്, അല്ല, നീ ളലാലത്തിന്റെ വഴി തുറക്കുകയാണ്. ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ സഹാബിയായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊടുത്തിട്ടുള്ളൂ. അവർ പറഞ്ഞു, യാ വല്ലാഹി യാ അബൂ അബ്ദുറഹ്മാൻ, അല്ലാഹുവാണ് അബൂ അബ്ദുറഹ്മാൻ, മാ അറദ്നാ ഇല്ലൽ ഖൈർ, നമ്മൾ ഖൈർ അല്ലാതെ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് ഇന്ന് എത്രയോ ആളുകൾ പറയുന്ന, ഒരുപക്ഷെ പലരും ഇത് കേട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം, പലരും ഈ അസറൊന്നും കേട്ടിട്ടില്ല. മാ അറദ്നാ ഇല്ലൽ ഖൈർ, നമ്മൾ ഖൈർ അല്ലാതെ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് ഈ ആളുകൾ പറഞ്ഞത്. ഈ സഹാബി പറഞ്ഞു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് പറഞ്ഞു, വഖം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബഹ, എത്ര എത്ര നന്മകൾ ഉദ്ദേശിക്കുന്ന ആളുകളാണ് അത് നേടാത്തവരായിട്ടുള്ളത്. കാരണം നിന്റെ മനസ്സിൽ ആത്മാർത്ഥമായി നന്മ ഉദ്ദേശിച്ചു എന്നുള്ളത് കൊണ്ടൊന്നും കാര്യമില്ല, ഇത്തിബ ഉണ്ടാകണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിക്കണം, അതല്ലായെങ്കിൽ അവൻ ലക്ഷ്യസ്ഥാനത്തെത്തുകയില്ല എന്ന് പറഞ്ഞു. ഇത് സഹീഹായ അസറാണ്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അസിൽസിലത്തു സഹീഹയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി ഈ പറയുന്ന ആളുകൾക്ക് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലയെ പറ്റില്ല എങ്കിൽ ഈ അസർ അതല്ലാത്ത ധാരാളം കിതാബുകളിലുണ്ട്. ആ കിതാബുകളിൽ ഈ സനദെല്ലാം പരിശോധിച്ചാൽ ഇതെല്ലാം സഹീഹായ സനദുകളാണ്, യാതൊരു സംശയവുമില്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള അസറുകൾ നിങ്ങൾ എടുത്തു നോക്കൂ, ഇത് എല്ലാവരും പറയുകയില്ല. ഒരു വ്യക്തി, ഒരു കക്ഷി, അവർ യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകളല്ല, അവർ വിദ്അത്തിന്റെയും വഴികേടിന്റെയും ആളുകളാണ് എന്നതിന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ്. ദീനിലുള്ള മുഴുവൻ കാര്യവും അവർ പറയുകയില്ല, നിർബന്ധമായും ഏതെങ്കിലും ഒരു ഭാഗം അവർ മറച്ചു വെച്ചിട്ടുണ്ടാകും. മുഴുവൻ ഹദീസുകളും അതേതൊരു ഹദീസുകളായാലും അത് സമീഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു, അത് ആളുകളുടെ മുമ്പിൽ പറയാൻ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല എന്ന് പറയുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾക്ക് മാത്രമാണ്. ഇത് എത്ര ആളുകൾക്ക് പറയാൻ പറ്റും? ഇവിടെയുള്ള തബ്ലീഗ് ജമാഅത്തിന് ഇത് ഒന്ന് അവരുടെ തഅലീമിന്റെ ക്ലാസ്സിൽ പറയാൻ പറ്റുമോ? ഇല്ല. അവരീ പറയുന്ന പല ബിദഅത്തിന്റെ കക്ഷികളുടെ കൂട്ടത്തിലും പോയി ഇരിക്കുകയും അതിനെല്ലാം പങ്കെടുക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിക്ക് ഇത് പറയാൻ പറ്റുമോ? കാരണം അവർക്ക് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയേ തീരൂ, എല്ലാവരും ഒരുമിച്ച് കക്ഷികൾ ഉണ്ടാകണം. അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ അത് ഐക്യം തകർക്കുന്ന വലിയൊരു ഹദീസായിട്ടാണ്, വലിയൊരു അസറായിട്ടാണ് അവർ പരിഗണിക്കുകയുള്ളൂ. എത്ര ആളുകൾക്ക് ഇത് പറയാൻ പറ്റും? ബിദഅത്തിനോട് ഒരു മൃദുല സ്വഭാവം കാണിക്കുന്ന ഒരു കക്ഷികളും ഈ അസർ ഉദ്ധരിക്കുകയില്ല. കാരണം അവർ ഇങ്ങനെയുള്ള ബിദഅത്തിനെ എതിർക്കുന്ന സലഫുകളുടെ കൗലുകളും അവരുടെ പ്രവർത്തനങ്ങളും അത് മറച്ചു വെച്ചിട്ട് മാത്രമേ അവരുടെ ദഅവത്ത് അവർക്ക് മുന്നോട്ട് പുരോഗമിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അതുപോലെ ശിർക്കിനെ എതിർക്കുന്ന കാര്യങ്ങൾ, ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊന്നും എല്ലാവരും പറയുകയില്ല. അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അവർക്ക് ഏതൊരു ഹദീസാകട്ടെ, സഹാബത്തിന്റെ അസറുകളാകട്ടെ, അത് അവരെല്ലാം തന്നെ പറയും. ചിലതിനെ എടുക്കുക, ചിലതിനെ മൂടി വെക്കുക എന്ന സ്വഭാവം അവർ കാണിക്കുകയില്ല. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ വലിയൊരു അടയാളത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അവർക്ക് എല്ലാം സ്വീകാര്യമാകും, എല്ലാം എല്ലായിടത്തും പറയണമെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. ഇതിലുള്ള എല്ലാ കാര്യവും എല്ലായിടത്തും പ്രസംഗിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഇത് അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. അത് മൂടി വെച്ചുകൊണ്ടാണ് പല ആളുകളും ദഅവത്ത് നടത്തുന്നത് എന്നുള്ളത് വലിയ സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. ഇത്തരം അസറുകൾ ബിദഅത്തുള്ള ആളുകൾക്ക് അത് ഉപേക്ഷിക്കാൻ, ബിദഅത്തിന്റെ നേതാക്കന്മാരായ ആളുകൾക്ക് അവർക്ക് അതിൽ നിന്ന് തൗബ ചെയ്യാൻ മതിയായ ഒരു അസറാണ് എന്ന് മനസ്സിലാക്കുക. ഇതിനുശേഷം അടുത്ത കാര്യം പറയുകയാണ്. അതോ ഷഹാദത്ത് കഴിഞ്ഞു, അടുത്ത കാര്യം നിസ്കാരത്തെ കുറിച്ച്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു ഇസ്ലാം കാര്യത്തിൽ രണ്ട്, തുഖീമസ് സലാ, നീ നിസ്കാരം നിർവഹിക്കലാണ്. യഥാർത്ഥത്തിൽ തുഖീമസ് സലാ എന്ന് നമ്മൾ ഭാഷയിൽ നിർവഹിക്കുക എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണമായ അർത്ഥമൊന്നുമല്ല. കാരണം നിർവഹിക്കുക എന്നുള്ളതിന് അറബി ഭാഷയിൽ വേറെ പദമുണ്ട്, അദ്ദായു അദ്ദി എന്ന് പറഞ്ഞാൽ അത് നിർവഹിക്കുക എന്ന് പറയും. ഇഖാമത്തു സലാ എന്ന് മലയാളത്തിൽ ഒറ്റ വാക്ക് പറയാൻ പ്രയാസമാണ്. ഒന്നുകൂടി നിർവഹിക്കുന്നതിനേക്കാളും യോജിക്കുക നിലനിർത്തുക എന്ന് പറയലാണ്. എന്നാലത് പൂർണ്ണമാവുകയില്ല. കാരണം ഇഖാമത്തു സലാ എന്ന് പറഞ്ഞാൽ അത് നിസ്കാരം അതിന്റെ ഉള്ളും പുറവും നന്നാക്കി നിസ്കാരത്തിന് ശരിയാക്കലാണ്. പുറം നന്നാക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതിന്റെ അതേ രൂപത്തിൽ, അതേ ഷർത്തുകൾ നിബന്ധനകൾ പാലിച്ച്, അർക്കാനുകൾ പാലിച്ച് അതേ രൂപത്തിൽ ചെയ്യുക. ഉള്ളിൽ ഖൽബിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടുവരിക, ഹളൂറുൽ ഖൽബ് ഉണ്ടാകുക. ഇത് രണ്ടും പൂർണ്ണമായി ഒരാൾ നിസ്കരിക്കുന്നതിനാണ് ഇഖാമത്തു സലാ എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ ഇതിന്റെ തഫ്സീർ, ഖുർആൻ തഫ്സീറുകളിൽ നമുക്ക് ഇത് കാണാൻ പറ്റും, എന്താണ് ഇഖാമത്തു സലാ എന്നവർ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ നീളെ നമ്മോട് അഖീമുസ് സലാ, ഇഖാമത്തു സലായാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയെങ്കിലും അതിന്റെ ബാഹ്യരൂപത്തിൽ നിന്ന് നിസ്കരിച്ചു പോയിക്കോളൂ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇനി അതുപോലെ വിജയിച്ച കക്ഷികളെ കുറിച്ച് നമ്മോട് പരിചയപ്പെടുത്തുമ്പോൾ അല്ലദീന യുഖീമുനസ്സലാ, യുസല്ലൂൻ എന്ന് പറഞ്ഞിട്ടില്ല, നിസ്കരിക്കുന്നവർ എന്നല്ല പറഞ്ഞത്, നിസ്കാരം നിലനിർത്തുന്ന ഇഖാമത്തു സല കൊണ്ടുവരുന്നവരെന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം എങ്ങനെ യഥാർത്ഥ രൂപത്തിൽ നിസ്കരിക്കണം എന്ന് പഠിപ്പിക്കൽ ഇതിലുണ്ട്. കാരണം ഒരാൾ തൗഹീദ് സ്വീകരിച്ചാൽ അയാൾക്ക് പിന്നീട് ചെയ്യാനുള്ള ഏറ്റവും വലിയ അമൽ നിസ്കാരം. അപ്പൊ അത് കൃത്യമായിട്ട് എങ്ങനെയാണ്, അതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്താൽ നിസ്കാരം സ്വീകരിക്കപ്പെടാതെ പോകും, എന്തൊക്കെ ചെയ്യൽ അനിവാര്യമാണ് നിസ്കാരം സ്വീകരിക്കാൻ, ഇങ്ങനെ ബാഹ്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. കർമ്മശാസ്ത്രത്തിലാണ് നമ്മൾ അത് പഠിക്കുക, ഫിഖ്ഹിലാണ് അത് പഠിക്കുക. അത് പഠിച്ചേ മതിയാവുകയുള്ളൂ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അറിയേണ്ട അനിവാര്യമായ ഇൽമുകൾ അതിലുണ്ട് നിസ്കാരത്തെ കുറിച്ച്. ഇനി ഒരാൾ ബാഹ്യമായി നന്നാക്കിയത് കൊണ്ട് മാത്രമായുള്ള നിസ്കാരം സ്വീകരിക്കപ്പെടണമെന്നില്ല, മറിച്ച് ആന്തരികമായി അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന നിസ്കാരമാകണം. അതുമാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും നന്നാക്കുന്നതിനാണ് ഇഖാമത്തു സലാ എന്ന് പറയുന്നത്. ഇവിടെ ഷെയ്ഖ് അടുത്ത പോയിന്റ് ആയിട്ട് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽബദ് റഹ്മത്തുള്ളാഹി അദ്ദേഹം പറഞ്ഞു, അഹമ്മു അർക്കാനിൽ ഇസ്ലാമിൽ ഖംസ ബഅദ ഷഹാദത്തൈൻ അസ്സലാ, ഷഹാദത്തൈനു ശേഷം ഇസ്ലാമിലെ അഞ്ച് പ്രധാന തൂണുകളിൽ രണ്ടാമത്തേത് നിസ്കാരമാണ്. വഖദ് വസഫഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅന്നഹ അമൂദുൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിന്റെ തൂണാണ്, നെടുംതൂണാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് ഒരു ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ അത് വളരെ വ്യക്തമായി വന്നിട്ടുള്ള കാര്യമാണ്. അതുപോലെ അവിടെ നിന്ന് അറിയിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, നിസ്കാരത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്നും അവസാനം നഷ്ടപ്പെടുന്ന നിസ്കാരമായിരിക്കും. ആദ്യം നഷ്ടപ്പെടുന്ന പല പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടതാണ് അമാനത്ത്, വിശ്വസ്തത ഇല്ലാതിരിക്കുക, വിശ്വസിച്ചൊരു ഏൽപ്പിച്ചാൽ പരിശതിക്കും. ഇത് ആദ്യം നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. സഹാബത്തിന്റെ കാലത്തൊന്നും അങ്ങനെയില്ല. പൂർണ്ണമായ ഇസ്ലാം കയ്യിലുള്ള ഒരു വിഭാഗമായിരുന്നു സഹാബത്ത്. പിന്നീട് ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഇല്ലാതായിപ്പോയി. മുസ്ലിമീങ്ങൾക്കിടയിൽ കളവ് പറയാൻ തുടങ്ങി, വഞ്ചന തുടങ്ങി, ചതി തുടങ്ങി, വിശ്വാസമില്ലാതായിപ്പോയി. അങ്ങനെ പല കാര്യങ്ങളും പിന്നീട് വന്നിട്ടുള്ളതാണ്. അങ്ങനെ അവസാനമായി മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്നും കയ്യൊഴിഞ്ഞു പോകുന്നത് നിസ്കാരമായിരിക്കും, അവസാനമായിട്ട് പോകുന്ന നിസ്കാരമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നുമേ അറിയിച്ചിട്ടുണ്ട്. നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നാമതായി നമ്മുടെ അമലുകളിൽ അത് ഹിസാബ് നടത്തുന്നത് നിസ്കാരത്തെ കുറിച്ചിട്ടാണ്. മുസ്ലിമീങ്ങളെ, കുഫാറുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമലുകളെ കുറിച്ചിട്ടൊന്നും ചോദിക്കാനില്ല. എന്നാൽ മുസ്ലിമീങ്ങളുടെ ആദ്യമായി ഹിസാബ് ഉണ്ടാകുന്നത് അവർക്ക് നിസ്കാരത്തെ കുറിച്ചാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. ഒരു മുസ്ലിമിന്റെയും കാഫിറിന്റെയും തമ്മിലുള്ള വ്യത്യാസം അസ്സലാ ബൈനൽ കുഫ്രി വ ബൈനൽ റജുലി വൽ കുഫ്രി വ ശിർക്കി തർക്കു സലാം. ഒരു വ്യക്തിയുടെയും അതുപോലെ കുഫറിന്റെയും ഷിർക്കിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് തർക്കുസലാം, നിസ്കാരം ഉപേക്ഷിക്കലാണ്. ഫമൻ തറക്കഹ ഫഖദ് കഫർ, ആരെങ്കിലും നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ കാഫിറായി എന്നാണ്. അത് എത്ര ഉപേക്ഷിക്കണം? പണ്ഡിതന്മാർക്ക് ചില പണ്ഡിതന്മാർക്ക് ഒറ്റ നിസ്കാരം ഉപേക്ഷിച്ചാൽ മതി എന്നാണ്. ഒരാൾ ഒരൊറ്റ നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിച്ചു, മടി കൊണ്ടല്ല, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരാൾ മനഃപൂർവ്വം ഞാൻ ഇന്ന് ഫജ്ർ നിസ്കരിക്കുന്നില്ല എന്നൊരാൾ തീരുമാനിച്ചു, നിസ്കരിച്ചിട്ടില്ല, പിന്നീട് നിസ്കരിച്ചിട്ടേ ഇല്ല, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ദീനിൽ നിന്ന് പുറത്തുപോയി എന്നാണ്. ചില പണ്ഡിതന്മാർ അഖല്ലുൽ ജം, ഏറ്റവും കുറഞ്ഞൊരു ബഹുവചനം നിസ്കാരത്തിന്റെ ഒരു ഇനമാകാൻ ഒരു മൂന്നെണ്ണം എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ചില പണ്ഡിതന്മാർ ഒരു ദിവസത്തെ നിസ്കാരം എന്ന് പറഞ്ഞു, ചില പണ്ഡിതന്മാർ ഒരാഴ്ച തുടർച്ചയായി ഒഴിവാക്കിയാലാണെന്ന് പറഞ്ഞു. എന്നാൽ അതെല്ലാം അഭിപ്രായങ്ങളാണ്. പല പണ്ഡിതന്മാരും പറഞ്ഞു ഒറ്റൊരു നിസ്കാരം ആവശ്യമുള്ളൂ, കാരണം നിസ്കാരം ഉപേക്ഷിച്ചാൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൂ, ഫഖദ് കഫർ, അവൻ കാഫറായി എന്നുള്ളത്. ഒരു നിസ്കാരം ഒരാൾ ഞാൻ ഇന്ന് നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിസ്കാരം അവൻ ഉപേക്ഷിച്ചാൽ അവൻ ദീനിൽ സ്ഥാനമില്ല എന്നുള്ളതാണ്. എത്ര ഗൗരവമുള്ള കാര്യമാണത്. ആ നിസ്കാരം അള്ളാഹു സുബ്ഹാനഹു വ തആല ദിനേന നമ്മോട് 5 തവണ നിസ്കരിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് ആദ്യം എത്രയാണ് ഉണ്ടായിരുന്നത് നമ്മൾ അറിയേണ്ട കാര്യമാണ്. നിസ്കാരം ആദ്യത്തിൽ 50 നിസ്കാരം നമുക്ക് ഉണ്ടായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം നിർബന്ധമാക്കിയത് ലൈലത്തുൽ ഇസ്റാഇലാണ്, ഇസ്റാഇലിന്റെ രാത്രിയിലാണ്. അതേതാണ് ദിവസം എന്ന് നമുക്കറിയുകയില്ല. അത് ആളുകൾ ഇന്നലെ ഒരു ബിദ്അത്തിന്റെ നോമ്പ് അനുഷ്ഠിച്ചതുപോലെ അതിന്റെ പേരിലാണെന്ന് പറഞ്ഞ് അത് റജബ് 25 ആണോ എന്ന് നമുക്കറിയുകയില്ല. ഇനിയാണെങ്കിൽ തന്നെ അന്ന് പ്രത്യേക ഇബാദത്തുമില്ല. എന്നാൽ ആ ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിലാണ്, മിഅ്റാജിലാണ്, ആകാശത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറിയതിനു ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം നിർബന്ധമാക്കിയത് എന്നാണ്. ഹിജ്റക്ക് 3 വർഷം മുമ്പ് തന്നെ നിസ്കാരമുണ്ട്, പക്ഷെ ജമാഅത്ത് നിസ്കാരം മദീനയിലെത്തിയതിന് ശേഷമാണ്, കാരണം ബാങ്കും മറ്റവും മദീനയിലെത്തിയതിന് ശേഷമാണ്. ജമാഅത്ത് നിസ്കാരം അത് മദീനയിലാണ്, പക്ഷെ നിർബന്ധമായിട്ടുള്ള ഫർള് നിസ്കാരം അത് ഹിജ്റക്ക് 3 വർഷം മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കയിൽ നിന്നും മസ്ജിദുൽ ഹറമിൽ നിന്നും പിന്നീട് മസ്ജിദുൽ അക്സയിലെത്തുകയും പിന്നീട് മസ്ജിദുൽ അക്സയിൽ നിന്നും 7 ആകാശത്തിന്റെ മുകളിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ എത്തുകയും അവിടെ വെച്ചിട്ട് ഒരു മധ്യവൃത്തിയും ഇല്ലാതെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം നിർബന്ധമാക്കുന്നത്. നമുക്ക് ശറഅ് നിർബന്ധമാക്കുന്ന സമയത്ത് മധ്യവൃത്തിയുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ നിന്ന് ദീൻ എത്തിച്ചു കൊടുക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. പക്ഷെ പിന്നീട് തിരിച്ച് അമലുകൾ അള്ളാഹുവിന് കൊടുക്കുന്ന സമയത്ത് ഒരു മധ്യവൃത്തിയുമില്ല, അള്ളാഹുവിന് നേരിട്ടാണ്. ദുആകൾ അള്ളാഹുവിന് നേരിട്ടാണ്, ഇബാദത്തുകൾ അള്ളാഹുവിന് നേരിട്ടാണ്. എന്നാൽ നിസ്കാരം അത് നോക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശത്തിന് മുകളിലേക്ക് വിളിപ്പിച്ചിട്ട് അവിടെ വെച്ചിട്ട് നേരിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനും നിസ്കാരം നിർബന്ധമാക്കി കൊടുത്തത്. ആദ്യം നിർബന്ധമാക്കുന്ന സമയത്ത് 50 നിസ്കാരമുണ്ടായിരുന്നു. ഒരു ദിവസം 50 വഖ്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും അതിന്റെ പ്രയാസം? എത്ര നമ്മൾ നിസ്കരിക്കേണ്ടി വരും? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 50 നിസ്കാരവും അത് അതുപോലെ സ്വീകരിച്ചിട്ടാണ് താഴേക്ക് ഇറങ്ങി വന്നത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഇബാദത്ത് ചെയ്യാൻ താല്പര്യമുള്ള ആളാണ് എന്ന് വ്യക്തമാക്കാൻ പറ്റും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൊരു തഖ്ഫീഫ്, അതിലൊരു എളുപ്പമുണ്ടാക്കി. എങ്ങനെയാണത്? മൂസ അലൈഹി സ്വലാമെ കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ വീണ്ടും പോയി അത് ഉറപ്പിച്ചു തരാൻ പറയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വഹി കൊടുത്തു. മൂസ അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എനിക്കും ഇങ്ങനെ ഒരു ഖൗമുണ്ടായിരുന്നു ബനു ഇസ്രായേൽ, അവർ ഇങ്ങനെ ഇതിനേക്കാളും കുറച്ച് കൽപ്പിച്ചിട്ട് അവർ അതെല്ലാം പാഴാക്കി കളഞ്ഞവരാണ്, അതുകൊണ്ട് റബ്ബിനോട് പോയി ഒന്ന് കുറച്ചു തരാൻ പറയണം. അങ്ങനെ കുറച്ച് അവസാനം 5 ആക്കിയെന്ന്. പിന്നീട് മൂസ അലൈഹിസ്സലാം കുറക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പോയിട്ടില്ല, അവിടുത്തെ മടി കാരണം പിന്നീട് പോയിട്ടില്ല. 5, പക്ഷെ ആ 5 നിസ്കാരത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അത് നിങ്ങൾ ഫിഅലിൽ 5 ആണെങ്കിലും സവാബിൽ പ്രതിഫലത്തിൽ അത് 50 ഉണ്ട് എന്നാണ്. പ്രതിഫലത്തിൽ 50 ഉണ്ട്. അത് സാധാരണ അമലുകൾക്ക് പറയുന്നത് പോലെയല്ല. സാധാരണ അമലുകൾ അത് അൽഹസനത്തു ബിഅശ്രി അംസാലിഹ, ഒരു നന്മ നമ്മൾ ചെയ്താൽ 10 കൂലിയാണ്. നമ്മൾ ഏതൊരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ നമുക്ക് 10 സുബ്ഹാനല്ലാഹ് ചൊല്ലിയതിന്റെ കൂലി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അതെല്ലാ അമലുകൾക്കും ഉണ്ട്. എന്നാൽ നിസ്കാരത്തിന് അങ്ങനെയല്ല. നിസ്കാരത്തിന് നിങ്ങൾ ഒരു മഗ്രിബ് നിസ്കരിക്കുമ്പോൾ തന്നെ അത് 10 ആയി നിസ്കരിക്കുന്നത് പോലെയാണ്. കാരണം ദിവസം 5 നേരമാണുള്ളത്, നേരത്തെ 50 ആണ് ഉണ്ടായിരുന്നത്. ഓരോ നിസ്കാരത്തിനും അത് 10 ഇരട്ടിയുണ്ട് എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത്. അത്രയും പ്രാധാന്യമുള്ള ഒരു അമലാണ് നിസ്കാരം എന്ന് പറയുന്നത്. ആ നിസ്കാരം അത് യഥാവിധത്തിൽ ഇഖാമത്തു സല നിർവഹിച്ചാലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇന്ന സലാത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, തീർച്ചയായും നിസ്കാരം എന്ന് പറയുന്നത് എല്ലാം മ്ലേച്ഛ വൃത്തിയിൽ നിന്നും മോശം കാര്യങ്ങളിൽ നിന്നും അത് നമ്മെ തടയുമെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ നിസ്കാരം കൊണ്ട് നമുക്ക് നമ്മുടെ ഹറാമായിട്ടുള്ള മനസ്സിലെ ചിന്തകളും മറ്റു മോശമായ കാര്യങ്ങളും നമുക്ക് തടയാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്ന് ചിന്തിച്ചു നോക്കുക. ഇല്ല എങ്കിൽ നമ്മൾ നിസ്കാരം നന്നാക്കണം, ഇനിയും നമ്മൾ നിസ്കാരം പഠിക്കേണ്ടിയിരിക്കുന്നു, നിസ്കാരത്തിൽ ഇനിയും ഖുശു ഉണ്ടായേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അതിയായ ആഗ്രഹം നമുക്കുണ്ടാകണം. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല, അങ്ങനെയൊക്കെ നിസ്കരിച്ചാൽ നിസ്കരിക്കുന്നുണ്ടല്ലോ എന്നാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോ മറ്റുള്ള ആളുകളൊന്നും പോലല്ല, നമ്മൾ നിസ്കരിക്കുന്നുണ്ടല്ലോ, ബാങ്ക് വിട്ട പള്ളിയിൽ പോകുന്ന പോരാ. നമുക്ക് അങ്ങേയറ്റം ഖുശുവോടുകൂടി നിസ്കരിക്കാൻ റബ്ബെ കഴിയണമെന്ന് ദുആ ചെയ്യുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിശ്രമിക്കാൻ, നിസ്കാരത്തിന്റെ ദിക്റുകളെ കുറിച്ചും ദുആകളെ കുറിച്ചും നന്നായി പഠിക്കണം, നേരത്തെ തന്നെ എത്തണം. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥമായി ദുആ ചെയ്യണം ഖുശു നൽകാൻ. അള്ളാഹുവാണ് ഖുശു നമുക്ക് നൽകുന്നതും, അള്ളാഹുവാണ്. അത് ദുആ ചെയ്തുകൊണ്ട് അങ്ങനെ നിസ്കരിക്കാൻ നമ്മൾ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരിക്കാൻ പോകുന്ന നേരത്ത്, അതോ അവിടുന്ന് അധികം സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, സംസാരിച്ച് നാവ് കുഴങ്ങി പോവുകയാണ്, ആ സമയത്ത് പോലും അവിടുന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നിസ്കാരം നിസ്കാരം, അത് നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. ഒമാ മലക്ക തൈമാനുക്കും, നിങ്ങളുടെ വലം കൈ ഉടമപ്പെടുത്തിയത്. അത് അടിമ സ്ത്രീകളാകാം, അടിമകളാകാം, അതുപോലെ തന്നെ മൃഗങ്ങളാകാം, എല്ലാം അതിലുൾപ്പെടുന്നു. അത് നിങ്ങളുടെ കീഴിലുള്ള മുഴുവൻ പേരെയും അതിനോട് ദുൽമ നിങ്ങൾ കാണിക്കാൻ പാടില്ല. ദുൽമിനെ കുറിച്ച് താക്കീത് ചെയ്തു, നിസ്കാരത്തെ കുറിച്ചും താക്കീത് ചെയ്തു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ താക്കീത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഗൗരവമുള്ള കാര്യമാണ്. അവിടുന്ന് മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പാണ് ഷിർക്കിനെ കുറിച്ച് കടുത്ത വാശിയിൽ താക്കീത് ചെയ്തത്. കാരണം അവിടുത്തെ വഹിയുണ്ട്, അവിടുന്ന് അറിയാം ഇത് പിന്നീട് ഉമ്മത്തിൽ വരാനുള്ളതാണ്. ഉമ്മത്തിൽ ഷിർക്ക് ചെയ്യുന്ന ആളുകൾ വരും, നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ വരും. അന്നത്തെ കാലത്ത് അത് സഹാബത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടുത്ത വാശിയിൽ എന്നിട്ട് പോലും താക്കീത് ചെയ്യുക. ആരോടെ താക്കീത് ചെയ്യുന്നത്? സഹാബത്താണുള്ളത്, മുമ്പിൽ സഹാബത്താണുള്ളത്, നിസ്കരിക്കാത്ത ആളുകളല്ല, നിസ്കാരത്തിൽ എന്തെങ്കിലും മടി കാണിക്കുന്ന ആളുകളല്ല. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഖിയാമത്ത് നാൾ വരെ ഇത് സംരക്ഷിക്കപ്പെടും, ഇത് വായിക്കണം, നിസ്കാരത്തിന് എത്രയും ഗൗരവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പല സഹാബത്തും നമുക്ക് വിവരിച്ചു നൽകിയിട്ടുണ്ട്, കാന ആഖിറു കലാമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി സംസാരിച്ചിട്ടുള്ളത്, കാരണം അവർ കേട്ടത്. കാരണം അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് ആകുന്ന സമയത്ത് അവിടെ ആയിഷ റളിയല്ലാഹു അൻഹയും പിന്നീട് അവിടുത്തെ സഹോദരനായ അബ്ദുറഹ്മാനും മാത്രമേ ഉള്ളൂ. അപ്പൊ സഹാബത്തിൽ പലരും അവസാനമായി കേട്ട, പലരും ഇങ്ങനെ സന്ദർശിച്ചുകൊണ്ടേയിരിക്കുന്ന വഫാത്തിന്റെ സമയത്ത് അവസാനമായി അവർ കേട്ടത് എന്താണ്? അസ്സലാത്തു വമാ മലക്കത് അയ്മാനുക്കും, നിസ്കാരവും നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയതും, അത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിസ്കാരത്തെ കാര്യത്തെക്കുറിച്ച് അത് ശ്രദ്ധിക്കണം, അതില്ലാത്ത ആളുകളെക്കുറിച്ച് ആളുകളോട് നമ്മൾ ശക്തമായി മനസ്സിലാക്കി കൊടുക്കണം. അതേതെങ്കിലും പ്രത്യേക ഗ്രൂപ്പുകളിലും കക്ഷികളിലും പോയാൽ അവന്റെ നിസ്കാരം ഇല്ലാതാകുന്നുണ്ടെങ്കിൽ അവൻ ശക്തമായ ഭാഷയിൽ നമ്മൾ താക്കീത് ചെയ്യുകയും ഉപദേശിക്കുകയും എല്ലാം വേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല വിജയിച്ച മുഅ്മിനീങ്ങളെക്കുറിച്ച് സൂറത്തുൽ മുഅ്മിനൂനിൽ പറയുന്ന സമയത്തും സൂറത്തുൽ മഅരിജിൽ പറയുന്ന സമയത്തും ആദ്യമായി തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നവർ നിസ്കാരക്കാരായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. സൂറത്തുൽ മുഅ്മിനൂനിൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ എന്ന് പറഞ്ഞിട്ട് അവസാനം അവർ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറയാൻ തുടങ്ങി. അവർ സക്കാത്ത് കൊടുക്കുന്നവരാണ്, അതുപോലെ തന്നെ അവർ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഓരോന്നും പറഞ്ഞു അവസാനം വീണ്ടും പറഞ്ഞു വല്ലദീനഹും അലാ സലാത്തിഹിം യുഹാഫിളൂൻ, അവർ അവരുടെ നിസ്കാരം അത് കാത്തു സംരക്ഷിക്കുന്നവരാണ്. വിജയിച്ച മുഅ്മിനീങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതാണ് നിസ്കാരം അത് കാത്തു സൂക്ഷിക്കുമെന്നുള്ളത്. സൂറത്തുൽ മഅരിജിലും ആരാണ് നരകത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് പറഞ്ഞ് അതിൽ രക്ഷപ്പെടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു. ഇല്ലൽ മുസല്ലീൻ, നിസ്കാരക്കാരൊഴികെ, നിസ്കാരക്കാർ അതിലൊഴിവാണ്. അല്ലദീനഹും അലാ സലാത്തിഹിം ദാഇമൂൻ, അവർ പതിവായി നിസ്കരിക്കുന്ന ആളുകളാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് സിഫത്തുകൾ പറഞ്ഞ് അത് അവസാനിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു വല്ലദീനഹും അലാ സലാത്തിഹിം ഹാഫിളൂൻ, വീണ്ടും അള്ളാഹു പറഞ്ഞു അവർ അവരുടെ നിസ്കാരം അത് കൃത്യമായി സംരക്ഷിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു. അത് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളമായി പറഞ്ഞിട്ടുള്ള കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് നിസ്കാരം അത് നന്നാക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, നിസ്കാരം നന്നാക്കുക എന്ന് പറഞ്ഞാൽ അത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് വാജിബായ ഒരു നന്നാക്കലുണ്ട്, ആ നന്നാക്കൽ നമ്മൾ ചെയ്തിട്ടുള്ള നിസ്കാരം സഹിയാവുകയില്ല, അള്ളാഹുവിന്റെ അടുക്കൽ നീ നിസ്കാരക്കാരനാണ് എന്ന് എഴുതപ്പെടുക പോലുമില്ല. നിസ്കാരത്തിന് നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, അതുപോലെ നിസ്കരിക്കുന്ന വ്യക്തിക്ക് തൗഹീദ് ഉണ്ടാകുക പോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നിർബന്ധമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പാലിച്ചുകൊണ്ട് ഒരാൾ ദുഹർ അഞ്ച് റക്കായത്ത് നിസ്കരിച്ചാൽ അള്ളാഹു സ്വീകരിക്കുകയില്ല, ഫജർ മൂന്ന് റക്കായത്ത് നിസ്കരിച്ചിട്ടും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇതൊക്കെ അടിസ്ഥാനപരമായ കാര്യമാണ്. ഇനി അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ നന്നാക്കി ഒരാൾ നിസ്കരിച്ചാൽ അയാൾ നിസ്കാരം സഹിയാകും. പക്ഷെ അത് പൂർണ്ണമാകാൻ രണ്ടാമതൊരു കാര്യമുണ്ട്, അത് മുസ്തഹബായിട്ടുള്ള നിസ്കാരത്തിന്റെ പൂർണ്ണമായ രൂപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കൈവച്ചു, അങ്ങനെ എങ്ങനെ ചലിപ്പിച്ചു, എങ്ങനെ ഉയർന്നു, എങ്ങനെ താഴേക്ക് പോയി, ഇതെല്ലാം കൃത്യമായി ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ച് ചെയ്യുന്ന ആളുകൾക്ക് അവരാണ് നിസ്കാരം പൂർണ്ണമായി നിർവഹിച്ച ആളുകൾ. ഇഖാമത്തുസ്സലയോട് ഏറ്റവും കൂറ് പുലർത്തുന്ന ആളുകൾ അവർ തന്നെയായിരിക്കും എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ശൈഖ് പറയുന്നു, വഹാദിഹി സ്സലവാത്തുൽ ഖംസു ലാസിമത്തുൻ ലികുല്ലി ബാലിഗിൻ ആഖിലിൻ മിനർ റിജാലി വന്നിസാ, പ്രായപൂർത്തിയെത്തിയ ബുദ്ധിയുള്ള എല്ലാ മുസ്ലിം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ നിസ്കാരം നിർബന്ധമാണ്. മാദാമത്തിൽ റൂഹു ഫിൽ ജസദ്, അവന്റെ ശരീരത്തിൽ റൂഹ് അവശേഷിക്കുന്നിടത്തോളം കാര്യം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പറഞ്ഞത്. നിസ്കാരം അത് നമുക്ക് യാത്രയിൽ ഒഴിവില്ല, രോഗമായാൽ ഒഴിവില്ല. അവൻ ശരീരം മുഴുവൻ തളർന്നു കിടക്കുകയാണ്, ഒഴിവില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആക്സിഡന്റ് ആയി കിടക്കുകയാണ്, ഒഴിവില്ല. ഒരു സമയത്തും ഒഴിവില്ല. അവന് ബോധമുണ്ടോ, അവന്റെ റൂഹ് അത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ, നിസ്കാരം നിർബന്ധമാണ്. എത്ര പ്രയാസമായാൽ നിസ്കാരം നിർബന്ധമാണ്. ഒരാൾക്ക് ബോധം മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സല്ലി ഖായിമൻ, നീ നിന്ന് നിസ്കരിക്കുക. ഫഇൻ ലം തസ്തതിഅ ഫഖായിദൻ, നിനക്കത് സാധിക്കുന്നില്ലേ, ഇരിക്കുക. ഫഇൻ ലം തസ്തതിഅ ഫഅല ജംബിൻ, അതിനും നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ ചെരിഞ്ഞു കിടക്കുക. മറ്റു ചില ഹദീസിൽ അത് മലർന്നു കിടക്കാൻ പറഞ്ഞു. അത് ചെരിഞ്ഞു കിടക്കാൻ പറ്റാത്ത ആളുകൾ മലർന്നു കിടക്കുക. ഇനി മലർന്നു കിടന്നുകൊണ്ട് നിനക്ക് അങ്ങനെ ഒന്നും അനക്കാനൊന്നും പറ്റുന്നില്ല എങ്കിൽ ഏറ്റവും അവസാനം കൽബ് കൊണ്ട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൽബ് കൊണ്ട് നിസ്കരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയില്ല. പല ആളുകളും തന്റെ ജീവിതത്തിൽ അവസാന നിമിഷത്തിൽ അവന്റെ ചുറ്റുമുള്ള പല ആളുകളുടെയും വിവരക്കേട് കാരണം അവർക്ക് ഭവിക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ മരിക്കുന്നതിന്റെ ലാസ്റ്റ് 3 ദിവസം നിസ്കരിച്ചിട്ടില്ല, നമുക്ക് എത്ര ഗൗരവമുള്ള കാര്യമാണ്. ചിലപ്പോൾ ക്യാൻസർ പേഷ്യന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അവസാനത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയതായിരിക്കും, അല്ലെങ്കിൽ ആ രൂപത്തിൽ മൂത്രക്കോലുകൾ, അങ്ങനെ പല കാര്യങ്ങളും അവസാന സമയത്ത് ഹോസ്പിറ്റലിലുണ്ട്. അപ്പൊ ആ കാരണം കാരണത്താൽ എന്ത് ചെയ്യും, അവർ നിസ്കരിക്കുകയില്ല. യഥാർത്ഥത്തിൽ നിസ്കാരം സമയമായാൽ എല്ലാ ആളുകൾക്കും നിർബന്ധമാണ്. ആ സമയത്ത് ഒരാൾക്ക് നിർവഹിക്കുന്നതിന് വേണ്ടി ആ നിസ്കാരത്തിൽ നേരത്തെ അതല്ലാത്ത ആളുകൾക്ക് ഉണ്ടാകുന്ന പല നിബന്ധനകളും അവർക്ക് ഒഴിവായി കിട്ടുമെന്നാണ്. തഹാറത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, ഒതുകൊടുക്കാൻ സാധിക്കുന്നില്ല, തയമ്മും ചെയ്തോളൂ അതിനും സാധിക്കുന്നില്ല, ആവശ്യമില്ല. അതിനി രോഗം കഴിഞ്ഞ് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് വെള്ളവും കിട്ടിയിട്ടില്ല, മണ്ണും കിട്ടിയില്ല, ആ ഹാലിൽ നിസ്കരിച്ചാൽ അള്ളാഹു 100 ക്ക് 100 അവന്റെ നിസ്കാരം സ്വീകരിക്കും, യാതൊരു സംശയവുമില്ല. ഇനി ഒരാൾക്ക് ഖിബ്ലയിലേക്ക് തിരിയാൻ പറ്റുന്നില്ല, കാരണം ഓപ്പറേഷൻ തിയേറ്ററിലെല്ലാം കണക്ട് ചെയ്തിട്ട് കിടത്തിയിട്ടുള്ളത് അത് കിഴക്കോട്ടോ തെക്കോട്ടോ ഒക്കെയാണ്, നമുക്ക് പടിഞ്ഞാറേക്കാണ് തിരിയേണ്ടത്. സാധിക്കുന്നില്ല എങ്കിൽ ആ രൂപത്തിൽ നിസ്കരിക്കാം, അതെല്ലാം കഴിയട്ടെ എന്നല്ല, നിസ്കരിക്കണം, അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഒരാൾ മനഃപൂർവ്വം അത് ഉപേക്ഷിച്ചാൽ അവന്റെ കാര്യം കടുത്ത ഗൗരവമാണ്. നാം പറഞ്ഞാൽ ഒരു നിസ്കാരം ഒരാൾ മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹു നിർബന്ധമാക്കിയൊരു കാര്യം ചെയ്യാതെയാണ് അവൻ മുന്നിൽ നിൽക്കുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ അവന് പുറത്തുവിട്ടുകയില്ല, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ അവന്റെ അവസ്ഥത്തിനും ഗൗരവമുള്ള കാര്യമാണ്. കാരണം നിസ്കാരത്തിന്റെ കാര്യം ഇതിന് ഗൗരവമുണ്ട് എന്നുള്ള ഇത്തരം സന്ദർഭങ്ങളിലാണ് അത് മനസ്സിലാകുക. അതല്ലാത്ത സമയത്ത് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞാൽ ആ നിസ്കാരം നിസ്കരിക്കാനാണ്, പക്ഷെ ഇങ്ങനത്തെ സന്ദർഭം വരുമ്പോഴും നമുക്ക് നിസ്കാരം ഉപേക്ഷിക്കാൻ നിർവാഹമില്ല എന്നൊക്കെ അതിന് കൃത്യമായ ഇൽമുള്ള ആളുകളെ ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ നോക്കൂ, പല ദീൻ അറിയുന്ന ആളുകൾ പോലും അവരുടെ കുടുംബക്കാർ പോലും ഇങ്ങനത്തെ സന്ദർഭം എത്തിക്കഴിഞ്ഞാൽ ഒന്ന് കയറി പറഞ്ഞു നിസ്കരിക്കണം കേട്ടോ, നിസ്കാരം ഉപേക്ഷിക്കാൻ സാധ്യല്ല, അത് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പല ആളുകൾക്കും വസ്വാസുകളായിരിക്കും, അല്ലെങ്കിൽ മൂത്രക്കോയരുടെ മൂത്രം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്നാലും നിസ്കരിക്കണം. മൂത്രം പോയിക്കൊണ്ടിരിക്കട്ടെ, നിസ്കരിക്കണം. രക്തം പോയിക്കൊണ്ടിരിക്കട്ടെ, നിസ്കരിക്കണം. എന്ത് പ്രയാസമായിക്കൊണ്ടിട്ട് അത് നിസ്കരിക്കണം. ഇനി ജംഅ ചെയ്യാൻ പറ്റുന്ന ജംഅ ചെയ്ത് നിസ്കരിക്കണം. ളുഹറും അസറും വക്തി നിസ്കരിച്ചാൽ, പക്ഷെ സുബഹിക്കാൻ കഴിയില്ല. സുബഹി ആ സമയം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നിസ്കരിച്ചിരിക്കണം. ഒരു നിബന്ധന നീ പാലിക്കേണ്ടതില്ല. എന്താണോ നിനക്ക് സാധിക്കുന്നത് ഫത്തഖുല്ലാഹു മസ്തതഅത്തും, അങ്ങനെയുള്ള കാര്യമാണ്. മാദാമത്ത് റൂഹു ഫിൽ ജസദ്, ഹൃദയ അവൻ ശരീരത്തിൽ റൂഹുള്ളിടത്തോളം കാലം അത് അവന് നിർബന്ധമാണ്. എന്നാൽ കഴിവുള്ള മറ്റൊഴിവ് കഴിവൊന്നും ഇല്ലാത്ത ആളുകൾക്ക്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, അത് മസ്ജിദിൽ വെച്ച് നിസ്കരിക്കൽ നിർബന്ധമാണ്. വയജിബു അല റിജാലി അദാഉഹ ജമാഅത്തിൻ ഫിൽ മസ്ജിദ്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് മസ്ജിദിൽ നിസ്കരിക്കൽ നിർബന്ധമായ കാര്യമാണ്. എത്രയോ ആളുകൾ വീഴ്ച വരുത്തുന്ന ഒരു കാര്യമാണ്. പല ആളുകൾക്ക് നിസ്കരിക്കുന്ന ആളുകൾ, 5 നിസ്കരിക്കുന്ന ആളുകളിൽ വീഴ്ച വരുത്തുന്ന മറ്റൊരു കാര്യമാണ് അവർ മസ്ജിദിൽ വന്ന് നിസ്കരിക്കാതെ വീട്ടിൽ പോയി നിസ്കരിക്കുക എന്നുള്ളത്. അതിന്റെ ഗൗരവത്തെ ഉണർത്തുന്ന ഒരു ഹദീസ് ശേഷം ഷഹബ്ദുൽ മസ്ജിദ് അബ്ബാദോടെ കൊടുത്തിട്ടുണ്ട്, നമുക്കത് വായിക്കാം. അതിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട്, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അഥവാ അല്ലാഹു ആണ്, സത്യം, ലഖദ് ഹമംതു അൻ ആമുറ ബിഹതബിൻ ഫയുഹ്തബ്, ആളുകളോട് വിറകുകൾ ശേഖരിക്കാൻ പറയുകയും അങ്ങനെ അതിന് കൽപ്പിക്കുകയും അതിനുവേണ്ടി ഞാൻ ചെയ്യാൻ തുനിഞ്ഞു. സുമ്മ ആമുറ ബിസ്സലാത്തി ഫയുഅദ്ദിന ലഹ, പിന്നീട് നിസ്കാരത്തിൽ കൽപ്പിക്കുകയും അതിനുവേണ്ടി ബാങ്ക് വിളിക്കാൻ പറയുകയും ചെയ്യുക. സുമ്മ ആമുറ റജുലൻ ഫയഉമ്മുന്നാസ്, പിന്നീട് ജനങ്ങളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ഇമാം നിൽക്കുന്നത്, വേറൊരാളോട് ഇമാം നിൽക്കാൻ ഞാൻ പറയും. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? സുമ്മ ഉഖാലിഫ ഇലാ റിജാലിൻ ഫഉഹദ്രിക അലൈഹിം ബുയൂതഹും, പിന്നീട് അവിടെ ഇല്ലാത്ത, മസ്ജിദിൽ പങ്കെടുക്കാത്ത ആളുകളുടെ വീട്ടിലേക്ക് പോകുകയും എന്നിട്ട് ആ വീടുകൾ കത്തിച്ചു കളയുകയും ചെയ്യാൻ വേണ്ടി. വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, സത്യം, ലൗ യഅലമു അഹദുഹും, ഇങ്ങനെ നിസ്കരിക്കാതൊക്കെ വീട്ടിൽ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരറിഞ്ഞിരുന്നെങ്കിൽ, അന്നഹു യജിദു അർഖൻ സമീനൻ, നല്ല മാംസം നിറഞ്ഞു നിൽക്കുന്ന ഇറച്ചി പീസ് അത് അവന് കിട്ടുമെന്ന് അവൻ അറിഞ്ഞിരുന്നെങ്കിൽ, ഔ മിർമാതൈനി ഹസനതൈനി, നല്ല വാരിയലിന്റെ ഇടയിലുള്ള ഇറച്ചി, നല്ല ടേസ്റ്റ് ഉള്ളതാണ്, അതൊക്കെ കിട്ടുമെന്ന് അവൻ അറിഞ്ഞിരുന്നെങ്കിൽ ലഷഹിദൽ ഇശാ, ആ നിശാനിസ്കാരത്തിന് വരും. ആ ദുനിയാവിന്റെ എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ വരും. അല്ല, പല ആളുകളെയും ഒരു പ്രയാസമില്ല, ഇങ്ങനെ നിസ്കരിക്കാനും വരാത്തവന് നല്ലൊരു വലിയമ കിട്ടിയാൽ, നല്ലൊരു കല്യാണം കിട്ടിയാൽ, ഹോട്ടലിലേക്ക് ക്ഷണിച്ചാൽ നിർബന്ധമായും വരും. എത്ര സത്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിസ്കരിക്കാതെ വീടുകളിൽ കഴിയുന്ന, എന്നാൽ ദുനിയാവിന്റെ എന്തെങ്കിലും വിഭവങ്ങൾ അവർക്ക് മുന്നിൽ വെച്ച് നീട്ടിയാൽ അതിന് ചാടിയെത്തുന്ന ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര സത്യമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഈ മസ്ജിദില് ഒരു ബോർഡ് വെക്കാണ്, 5 നേരം വക്തിന് വരുമ്പോൾ ഇവിടെ 500 രൂപ ഗേറ്റിന്റെ അവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ആളുകൾ ടൗണിൽ ജോലി എന്ന് പറഞ്ഞ് വെക്കും, കാരണം ഡെയിലി 2500 രൂപ കിട്ടും. ആരെങ്കിലും ഒഴിവാക്കും? ആരും ഒഴിവാക്കൂല. ജോലി പോയാലും കുഴപ്പമില്ല, ഇത് മതി എന്ന് പറയും ആളുകൾ. ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് മതി, കാരണം ഡെയിലി 2500 രൂപ കിട്ടി. കാരണം ഇവിടുന്ന് ഏത് കടയിൽ പണിയെടുത്താലും ചിലപ്പോൾ കൂടിയാൽ 1000 രൂപ കിട്ടുന്നുണ്ടാവും ഒരു സാധാരണ തൊഴിലാളിക്ക്. ഇപ്പൊ പല ആളുകളും ജോലിക്ക് വേണ്ടി നിസ്കാരം ഉപേക്ഷിക്കുന്നവന് എന്താണ് ഉദുർ പറയാനുണ്ടാവുക നാളെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ? അള്ളാഹു നൽകുന്നത് കേവലം 500 ആണ്, അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നത് കണക്കില്ലാതെയാണ്. മാത്രവുമല്ല, ബാങ്ക് കേൾക്കുന്നവനാണെങ്കിൽ അതിന് അവന് നിർബന്ധവുമാണ്, അവൻ നരകത്തിലേക്ക് പോകാൻ കാരണമാകും. നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഉപേക്ഷ വരുത്തിയാൽ നരകത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അതല്ലാതെ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യുന്ന ഒരു ഔദാര്യമല്ല ബാങ്ക് കേട്ടാൽ മസ്ജിദിലേക്ക് നടന്നു വരിക എന്നുള്ളത്. മസ്ജിദിലേക്ക് വന്നിട്ടില്ല എങ്കിൽ അത് ശിക്ഷയുണ്ടാകുമെന്നാണ്. അതുകൊണ്ട് ജോലിക്ക് നിൽക്കുന്ന ആളുകൾ, ചെറുപ്പക്കാരായ ആളുകൾ, അതല്ലാത്ത ആളുകൾ, അവർ ആദ്യമേ നിബന്ധന വെക്കേണ്ടതുണ്ട്. മസ്ജിദിന്റെ അടുത്താണ് എങ്കിൽ ബാങ്ക് കേട്ടാൽ എനിക്ക് പോകേണ്ടതുണ്ട്, എനിക്ക് ജമാഅത്തിന്റെ സമയത്ത് പോയി വരേണ്ടതുണ്ട്. ഇത് അള്ളാഹു എന്നോട് കൽപ്പിച്ച കാര്യമാണ്. മുസ്ലിമീങ്ങൾ ഇത് വീഴ്ച വരുത്താൻ തുടങ്ങിയപ്പോൾ, അവരതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നീട് മുതലാളിമാർക്കും യാതൊരു കുഴപ്പമില്ല. എല്ലാവരും ഇങ്ങനെ കൃത്യമായ തീരുമാനം എടുത്തിരുന്നെങ്കിൽ നിർബന്ധമായി അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഓരോരുത്തരും അവനവന്റെ ദീന് അത് വ്യക്തമാക്കേണ്ട, പ്രകടമാക്കേണ്ട സമയത്ത് അത് വ്യക്തമായിട്ട് തന്നെ പറയണം. എനിക്ക് നിസ്കരിക്കാൻ അത് നിർബന്ധമാണ്, ബാങ്ക് കൊടുത്താൽ ഞാൻ പോകും, അത് പറയണം. അതിനൊരു സംവിധാനം ഉണ്ടാകണം. അങ്ങനെ സംവിധാനമുള്ള രാജ്യത്ത് സാമ്പത്തികമായ വലിയ നഷ്ടമുണ്ട്. സൗദി അറേബ്യയെ കുറിച്ച് ചിന്തിച്ചു നോക്കും, എത്ര വർഷമായി അള്ളാഹു സുബ്ഹാനഹു വതആല അത് നിലനിർത്തുമാറാകട്ടെ. അവർ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് വലിയ ഹൈപ്പർ മാർക്കറ്റുകളാകട്ടെ, കാരണം ഹൈപ്പർ മാർക്കറ്റൊക്കെ അടക്കാൻ അവിടെ ഒരു 1 മണിക്കൂറുമ്പനെ അടക്കണം, എന്നാലാണ് അടച്ചു തീരുള്ളൂ, എന്നാലും അടക്കണം. 5 നേരവും അടക്കുന്നുണ്ട് അവിടെ. അതിന്റെ പേരിൽ വല്ല സാമ്പത്തിക നഷ്ടമുണ്ടോ? ആ സമയത്ത് ആരും കച്ചവടത്തിന് ആ സാധനം മേടിക്കാൻ വരൂല. ആളുകൾക്കറിയാം ദുഹറിന്റെ സമയം, ഇപ്പൊ കടയിൽ പോകേണ്ടില്ല എന്നറിയാം, ശേഷം പോകും, ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷെ പിശാജ് തോന്നിക്കുകയാണ്, അതൊക്കെ ഇപ്പൊ അടച്ചു കഴിഞ്ഞാല് അത് ദാരിദ്ര്യം ഉണ്ടാകും, ആളുകൾ കച്ചവടത്തിന് വരുന്ന സമയത്താണ്. അത് പല ആളുകളും, കച്ചവടക്കാരായ ആളുകൾ മഗ്രിബ് നിസ്കാരങ്ങൾ, ഇശാസ്കാരൊക്കെ വീട്ടിലെത്തിയിട്ട് 10 മണിക്ക് 9:30 നിസ്കരിക്കുന്ന ആളുകളുണ്ട്. അതിന് ലേറ്റായി വരുന്നവരാണെങ്കിൽ സുബി നിസ്കരിക്കൽ 7 മണിക്ക്. നിസ്കാരത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? എത്ര ഗൌരവമുള്ള കാര്യമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് കേട്ടാൽ അവർ മസ്ജിദിലേക്ക് വരേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉദാഹരണം സഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും എല്ലാം ഉള്ള ഹദീസാണ്. ഒരു നല്ല മാംസം നിറഞ്ഞ ഇറച്ചി കഷ്ണം, അല്ലെങ്കിൽ വാര്യലിന്റെ ഇടയിലുള്ള ഇറച്ചി നിറഞ്ഞൊരു പീസ് അവർക്ക് കൊടുത്താൽ അവർ മസ്ജിദിലേക്ക് എത്തുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു അസർ കാണാം, ജമാഅത്ത് നിസ്കാരത്തിന്റെ ഗൗരവം ഉണർത്തുന്ന മറ്റൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, മൻസറഹു അയ്യൽഖല്ലാഹു ഗദൻ മുസ്ലിമൻ, നാളെ മുസ്ലിമായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ, ഫൽയുഹാഫിൽ അലാ ഹൗലൈ സ്സലവാത് ഹൈത് യുനാദാ ബിഹിം, ഈ 5 നേരത്തെ നിസ്കാരങ്ങൾ അത് എവിടുന്നാണോ വിളിക്കുന്നത് അഥവാ മസ്ജിദിൽ വെച്ച് അവൻ കൃത്യമായി നിർവഹിച്ചു പോരട്ടെ. ഫഇന്നല്ലാഹ ശറഅ ലിനബിയ്യിക്കും സുനനൽ ഹുദാ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്മാർഗത്തിന്റെ ശരിയ ശറഅ ആക്കിയിരിക്കുന്നു, നിയമമാക്കിയിരിക്കുന്നു. വഇന്നഹുന്ന, തീർച്ചയായും മസ്ജിദിൽ വെച്ച് പുരുഷന്മാർ നിസ്കരിക്കുക എന്നുള്ളത് മിൻ സുനനിൽ ഹുദാ, അള്ളാഹു നിർബന്ധമാക്കി, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശറ ആക്കിയ സന്മാർഗത്തിന്റെ വഴിയിൽപ്പെട്ടതാകുന്നു. വലൗ അന്നകും സല്ലൈതും ഫീ ബുയൂതികും, നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, കമ യുസല്ലി ഹാദൽ മുതഹല്ലിഫ്, ഈ ചില ആളുകൾ അവർ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നത് പോലെ, ലതറക്തും സുന്നത നബിയിക്കും, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഉപേക്ഷിച്ചിരിക്കുന്നു. വലൗ തറക്തും സുന്നത നബിയിക്കും, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയ അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, ലളലൽതും, നിങ്ങൾ വലാലത്തിലായി. വമാ മിൻ റജുലിൻ യതതഹറു ഫയുഹ്സിനു തുഹൂർ, ഏതെങ്കിലും ഒരു വ്യക്തി വീട്ടിൽ നിന്നും പൂർണ്ണമായി ശുദ്ധിയാക്കുകയും വുളു എടുക്കുകയും, സുമ്മ യഅ്മിദു ഇലാ മസ്ജിദിൻ മിൻ ഹാദിഹിൽ മസാജിദ്, അള്ളാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട മസ്ജിദുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു മസ്ജിദിനെ ലക്ഷ്യം വെച്ച് അത് നടക്കുകയും ചെയ്താൽ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി ഖത്വതിൻ യഖ്തുഹ ഹസന, അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ കാലടിപാദത്തിനും നന്മകൾ രേഖപ്പെടുത്തും. വയർഫഉ ബിഹാ ദർജ, അവന് ദർജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കും. വയഹത്തു അൻഹു ബിഹാ സയ്യഅ, അവന്റെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കും. വലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു അൻഹ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്, നമ്മൾ കണ്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അറിയപ്പെട്ട നിഫാഖിനാൽ അറിയപ്പെട്ട ആളുകൾ, എല്ലാ മുനാഫിക്കുകളും പറഞ്ഞില്ല, നിഫാഖിനാൽ അറിയപ്പെട്ട മുനാഫിക്കുകൾ അവർ മാത്രമേ നിസ്കാരം ഇങ്ങനെ ഒഴിവാക്കുമെന്നാണ്. വലഖദ് കാന അർറജുലു യുതാ ബിഹി യുഹാദാ ബൈന അർറജുലൈനി ഹത്താ യുഖാമ ഫിസ്സഫ്, ചില ആളുകൾ അവർക്ക് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ രണ്ടാളുകളുടെ ഷോൾഡറിൽ തൂങ്ങിക്കൊണ്ട്, ചുമലിൽ തൂങ്ങിക്കൊണ്ട് അവർ കാലുകൾ ഏച്ചു വലിച്ചുകൊണ്ട് മസ്ജിദിലേക്ക് വരുമെന്നായിരുന്നു സ്വഹാബത്ത് പറയുന്നത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ. ഇങ്ങനെയാണ് നമ്മൾ ആകേണ്ടത് എന്നാണ്. ജമാഅത്ത് നിസ്കാരം അത് മസ്ജിദിൽ വെച്ച് നിർബന്ധമാണ് എന്നതിനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു തെളിവാണ് ഒരു അന്ധനായ സഹാബിയുടെ കാര്യം. ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയും ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നഹു ലൈസ ലി ഖാഇദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്, എന്നെ മസ്ജിദിലേക്ക് കൊണ്ടുപോകാൻ ഒരു വഴികാട്ടി എനിക്കില്ല. ഫസഅല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസഅല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യു യുറഖിസ ലഹു ഫയുസല്ലി ഫി ബൈതിഹി, ഒരെന്തെങ്കിലും ഒരു അളവ് കിട്ടി എനിക്ക് വീട്ടിൽ നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറഖസ ലഹു, ആദ്യം അളവ് നൽകി. ഫലമ്മ വല്ല, അയാൾ തിരിച്ചു പോകാൻ നേരത്ത് ഫദഅഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വിളിച്ചു ചോദിച്ചു, ഹൽ തസ്മഉ നിദാ ബിസ്സല, നിസ്കാരത്തിന്റെ ആ വിളി നിങ്ങൾ കേൾക്കാറുണ്ടോ, ബാങ്ക് കേൾക്കാറുണ്ടോ എന്നർത്ഥം. അയാൾ പറഞ്ഞു, നഅം. ഫഖാല അജിബ്, എങ്കിൽ നീ ഉത്തരം നൽകണം. ഒരു കണ്ണു കാണാത്ത സഹാബിയോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ഉത്തരം നൽകണമെന്ന്. എന്നാൽ ബാങ്ക് കേൾക്കാത്ത കണ്ണു കാണാത്ത സഹാബത്ത് ഉണ്ടായിട്ടുണ്ട്, അവർ മസ്ജിദിൽ അവർ വീട്ടിൽ വെച്ച് ജമാഅത്ത് നിസ്കരിക്കാറുണ്ട്, അത് വേറെ ഹദീസിൽ കാണാം. എന്നാൽ ബാങ്ക് കേൾക്കുന്ന ആളുകൾക്ക് കണ്ണു കാണുന്നില്ലെങ്കിൽ പോലും അതിന് ഉത്തരം നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയാണ്. അപ്പോൾ ജമാഅത്ത് നിസ്കാരത്തിൽ മസ്ജിദിൽ പങ്കെടുക്കുക എന്നുള്ളത് നമ്മുടെ ഔദാര്യമല്ല, അത് കൽപ്പനയാണ്. കേൾക്കുന്ന ആളുകൾ എത്തുക എന്നുള്ളത് കൽപ്പനയാണ് എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. കുന്ന ഇദാ ഫഖദന റജുല ഫീ സലാത്തിൽ ഇശാഇൽ ആഖിറ വസ്സുബ്ഹി അസഅനാ ബിഹദ്ദൻ, നമ്മളിൽ ഒരാൾ ഒരു വ്യക്തിയെ സുബ്ഹി നിസ്കാരത്തിനോ ഇശാ നിസ്കാരത്തിനോ കാണുന്നില്ലെങ്കിൽ അയാളെ കുറിച്ച് നമ്മൾ മോശം വിചാരിക്കുമെന്നായിരുന്നു. അത് നിഫാഖുള്ള ആളുകൾക്കാണ് ഈ രണ്ട് നിസ്കാരം നഷ്ടപ്പെടുക. അതുകൊണ്ട് നിസ്കാരത്തിൽ വാജിബായ നിർബന്ധമായ നിസ്കാരങ്ങൾ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുബ്ഹിയും ഇശയുമാണ്. അപ്പൊ അതിന് കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നാണ്. അപ്പൊ ഇതെല്ലാം നിസ്കാരം നിർബന്ധമാണ് എന്നറിയിക്കുന്നതാണ്. അതുപോലെ ഖുർആനിൽ യുദ്ധത്തിന്റെ സമയത്ത് പോലും ജമാഅത്തായി നിസ്കരിക്കാൻ ഉള്ള കൽപ്പന, അത് ജമാഅത്ത് നിസ്കാരം നിർബന്ധമാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. വേണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ യുദ്ധമൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവനാൻ ഒറ്റക്കൊറ്റ നിസ്കരിച്ച് പിന്നെ ഓരോരാൾ മുന്നോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. യുദ്ധത്തിനാണ് അവർ പോയിരിക്കുന്നത്. അവർ ഇങ്ങനെ അതിന്റെ ബോർഡറിൽ കാത്തു നിൽക്കുകയാണ് ശത്രുക്കൾ കണ്ടുമുട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ശത്രുക്കൾ മുന്നിലാണെങ്കിൽ അതിനൊരു രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ശത്രുക്കൾ പിന്നിലാണെങ്കിൽ വേറൊരു രൂപം പഠിപ്പിച്ചു. ഇനി ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്ന സമയത്ത് പോലും അവിടെ നിസ്കരിക്കാൻ പറഞ്ഞു, അവിടെ ജമാഅത്ത് ഇല്ലെങ്കിൽ പോലും. എന്നാൽ ശത്രുക്കളെ കണ്ടുമുട്ടാൻ ഏത് നേരവും അവർ അക്രമം തുടങ്ങാം എന്നുള്ള സാഹചര്യത്തിൽ പോലും ജമാഅത്ത് നിസ്കാരം അത് നിർബന്ധം, ജമാഅത്ത് നിസ്കാരത്തിന് കൽപ്പിച്ചു. ഇതെല്ലാം ജമാഅത്ത് നിസ്കാരം നിർബന്ധമാണ് എന്നതിനെ അറിയിക്കുന്നു. ഇൻഷാല്ലാ അടുത്ത ആഴ്ച നമുക്ക് സക്കാത്തുമായി ബന്ധപ്പെട്ട, നോമ്പുമായി ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങൾ, കൂടുതലല്ല, ഇതിലുള്ള കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك.